رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. തിലാവ മജാലിസ് റമദാൻ എന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. മർഹബൻ ബിക്കും ജമീയ. വിശുദ്ധമായ റമദാനിലെ ഏറെ ധന്യമായ ഈ ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹത്തോടുകൂടി മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ സൂറത്തുൽ ഖാരിയ ആണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സൂറത്തുൽ തകാസുർ നമ്മൾ സംസാരിച്ചു വിശദമായി. സൂറത്തുൽ ഖാരിയ, അത് പാരായണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സൂറത്തിനെ വളരെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഖാരിയ അന്ത്യനാളിന് നൽകപ്പെട്ടിട്ടുള്ള പേരുകളിൽപ്പെട്ട ഒരു പേരുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ പേര് വെച്ചിട്ടുള്ളത് അല്ലേ? അൽ ഖാരിയ അന്ത്യനാളിൻ്റെ പേരാണ്, ഖിയാമത്ത് നാളിന് പറയുന്ന പേരാണ്. ഭീതിതമായ ഒരു സംഭവം, അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ ഭീതിതമായ സംഭവം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഭീതിജനകമായ സംഭവം. ഇങ്ങനെ ഒരുപാട് പേരുകൾ അന്ത്യനാളിൻ്റെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അൽ ഖാരിയ, അൽ ഖാശിയ, അൽ ഹാഖ, അൽ വാഖിയ, അങ്ങനെ തുടങ്ങിയിട്ട് അസ്വാഹ, അത്താമ, അങ്ങനെ ഒരുപാട് പേരുകൾ വിശുദ്ധമായ ഖുർആനിൽ അന്ത്യനാളിന് വന്നിട്ടുണ്ട്. ഈ അധ്യായത്തിൽ അന്ത്യനാളിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അന്ത്യനാളിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഖാരിയ എന്ന് പേര് വന്നിട്ടുള്ളത്. ഇത് മക്കയിൽ അവതരിച്ച അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ഖാരിയ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ മറ്റ് ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അധ്യായം ഒന്ന് വളരെ ഭംഗിയായി മനസാന്നിധ്യത്തോടുകൂടി പാരായണം ചെയ്ത് കേൾക്കാം. നമ്മുടെ ഹഫിൽ അബൂബക്കർ ഫൈദി ഉസ്താദിൻ്റെ അതിമനോഹരമായ ശബ്ദത്തിലൂടെ
ഇൻഷാല്ലാഹ്. بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما كما هي نار حامية صدق الله العظيم.
ما شاء الله ما വളരെ മനോഹരമായ പാരായണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഹഫീസ് ഉസ്താദിൻ്റെ ശബ്ദത്തിലും നമ്മുടെയൊക്കെ അയൽമിലും അറിവിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സൂറത്തുൽ ഖാലിയ, ഇത് തർത്തീലായിട്ടാണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖാലിയ, അതിൻ്റെ ഓരോ ആശയ സംഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. അന്ത്യനാളിനെ കുറിച്ചാണിത് സംസാരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട സംഗതിയാണല്ലോ അന്ത്യനാൾ, ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ അവസാനം, എല്ലാം അവസാനിക്കും. നമ്മുടെ ജീവിതം ഒരുപക്ഷെ അള്ളാഹു അതിന് കണക്കാക്കിയ ഒരു അജലം ഉണ്ടാകും. അതെത്തിക്കഴിഞ്ഞാൽ അത് അവസാനിക്കും. ലോകം അവസാനിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മളുടേത് അവസാനിപ്പിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. എന്നാൽ ലോകം മൊത്തം അവസാനിക്കുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പരിപാടി കഴിഞ്ഞു, അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുക എന്ന് പറയാം. അപ്പോൾ അത്രയും ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് അന്ത്യനാൾ, ഖിയാമത്ത് നാൾ. അതിൻ്റെ ഭയാനകത അത് ശരിക്ക് വരച്ച് കാണിക്കുകയാണ് ഈ സൂറത്ത്. എന്താണ് അവിടെ അന്ന് നടക്കുന്നത് എന്ന് വളരെ ഹ്രസ്വമായ വാക്കുകൾ, ചെറിയ വളരെ ചെറിയ ആയത്തുകൾ കൊണ്ട്, ചെറിയൊരു അധ്യായത്തിലൂടെ. എന്നാൽ ചെറിയ ആയത്തുകളെ ഉള്ളുവെങ്കിലും അതിൽ സൂചനകളാണെങ്കിലും ആ സൂചനകൾക്ക് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരുപാട് ഉണ്ട്. അത്രയും ഭയാനകമായ ഒരു നാളിനെ വളരെ ചുരുങ്ങിയ 11 ആയത്തുകളിലാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിന് രണ്ട് ഭാഗം, ഒന്ന് ആ സംഭവിക്കുന്ന ആ നാടിൻ്റെ ഭയാനകതയും, പിന്നെ അത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന മഹ്ഷറിൻ്റെ നാളും, അവിടെ നടക്കുന്ന ഹിസാബും, മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കി തിട്ടപ്പെടുത്തുന്നതും, ഓരോരുത്തർക്കും അവനവൻ്റെ മടക്കസ്ഥാനം നിർണയിക്കപ്പെടുന്നതുമായ സംഗതികൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒരൊറ്റ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സൂറത്തുൽ ഖാലിയയിലൂടെ. മനോഹരമാണത്. ഖുർആൻ്റെ ഒരു ശൈലി, അള്ളാഹു ചില കാര്യങ്ങൾ ഗൗരവപ്പെട്ട സംഗതിയാവുമ്പോൾ അത് വീണ്ടും വീണ്ടും ആ പദം ഇങ്ങനെ പ്രയോഗിക്കും. ഇതൊരു ശൈലിയാണ്. ഇവിടെ ഈ സൂറത്തിൽ സൂറത്തിൻ്റെ പേര് അൽ ഖാലിയ എന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അൽ ഖാലിയ എന്ന പദം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ അൽ ഖാലിയ എന്ന പദം കൊണ്ടാണ്, അൽ ഖാലിയ. പിന്നെ അത് വീണ്ടും അടുത്ത ആയത്തുകൾ കൂടി ആവർത്തിച്ചു വരികയാണ് അതേ പദം. അപ്പോൾ അത് അത്രയും ഗൗരവമാണ്. അതിന് സ്വീകരിച്ചൊരു രീതിയും അങ്ങനെയാണ്. അള്ളാഹു ചില കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ഇട്ട് കൊടുത്ത്, അതാ അതെന്താണെന്ന് മനസ്സിലായോ, എന്താണ് ആ സംഗതി എന്ന് മനസ്സിലായോ, നിങ്ങളത് കേട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുകൂടെ അതിലേക്ക് തോന്നി ഉണ്ടാവും, എന്താണിപ്പോൾ അത്, ഒന്നുകൂടി ശ്രദ്ധ കൂടി. ആ രൂപത്തിലുള്ളൊരു ശൈലിയാണ് അള്ളാഹു ഇതിൻ്റെ തുടക്കത്തിൽ. അൽ ഖാലിയ, മൽ ഖാലിയ, അന്ത്യനാൾ. അതെന്താണെന്നറിയുമോ, അതെന്താണെന്നുള്ള അറിവ് നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ? എന്നിങ്ങനെ അതിനെക്കുറിച്ച് ഒരു അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ടുള്ള ഒരു രീതി മറ്റു ചില സൂറത്തുകളിലും ഇങ്ങനെ കാണാം, ഈ ഒരു പ്രയോഗ രീതി. അപ്പോൾ അത്രയും ഗൗരവപ്പെട്ടതുമാണ്. നമ്മൾ പൂർണ്ണമായ മനസ്സ് അതിലേക്ക് വന്നിട്ട് വേണം അതിനെക്കുറിച്ച് പറയാൻ. അല്ലേ, അവിടെയും അതേ ഒരു അന്ത്യനാളിനെ കുറിച്ചുള്ള ഒരു സംസാരം, അത് അത്രയും ഗൗരവപ്പെട്ടതായത് കൊണ്ട് മാഷാല്ലാ, നിങ്ങളത് ഉണർത്തിയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത്. ഇതേ സംഗതി, ഇതേ അന്ത്യനാളിനെ കുറിച്ചാണ് അവിടെയും ഇതേ രൂപത്തിൽ മൂന്നായത്തിലും ഒരേ ഘടനയിൽ വരുന്നത്. അത്രയും ഗൗരവം. ഇവിടെ ഈ ഭൂമി ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവൻ അള്ളാഹുവിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും വന്നത്. അതിൽപ്പെട്ട ഒന്ന് തൗഹീദ്, പിന്നെ റിസാലത്താണ്. മറ്റൊന്നാണ് ആഖിറ. ഈ ലോകം എന്നും നിലനിൽക്കില്ല, ഇത് നശിക്കും, ഇത് നശിച്ചാൽ മറ്റൊരു ലോകം വരാനുണ്ട്, ആ ലോകത്തിന് പിന്നെ നാശമില്ല. ഈ കാര്യം പറഞ്ഞു തരാനാണ് എല്ലാ അമ്പിയാക്കളും വന്നത്. അത്രയും ഗൗരവപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് പല സമയത്ത് വിശുദ്ധമായ ഖുർആനിൽ പല ഭാഷയിലും പല പദപ്രയോഗങ്ങളിലൂടെയും അന്ത്യനാളിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. മനോഹരമാണ്, ഭയാനകമായ ഒരു സംഗതിയെക്കുറിച്ചുള്ള സംസാരമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങളും രീതികളും മനോഹരമായിട്ടുള്ള പദങ്ങളിലൂടെയാണ് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്,
വ്യത്യസ്തമായ പദങ്ങൾ.
അതെ, ഇപ്പോ അൽഹാഖ എന്ന് പറയുമ്പോൾ അതിന്റെ ഭയാനകത ശരിക്കും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലാണ് അവിടെ നിയമവും വെച്ചിട്ടുള്ളത്. അത് പാരായണ നിയമം,
മദ് ചെയ്തു തോന്നുമ്പോൾ
അതെ, അവിടെ മദ് ലാസിമാണ് അല്ലെ. അത് അവിടെ ആ മദ്ദും പിന്നെ കാഫും അതും അങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ആ പാരായണത്തിൽ തന്നെ അതിനർത്ഥം മനസ്സിലാവാത്ത ആൾക്ക് പോലും മനസ്സിലേക്ക് കൊണ്ടു വരും.
ഷെയ്ഖ് അബ്ദുൽ ബാസിത് അബ്ദുൽ സമദ് എന്നിവരുടെ ആ സൂറത്ത് പാരായണം വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് കേൾക്കാൻ. അൽഹാഖ മുതൽ മൂന്ന് ആയത്തുകൾ ഇങ്ങനെ ചേർത്ത് ഓതുന്ന ഒരു യൂട്യൂബിൽ കാണാൻ.
അതെ, അത് സദസ് പോലും അതിൻ്റെ കൂടെ അലിഞ്ഞു ചേരുന്ന ഒരു വല്ലാത്തൊരു
അവസ്ഥ.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിനെ പ്രയോഗിച്ചിട്ടുള്ള മറ്റൊരു പദമാണ് അത്വാം. അത്വാമ്മതുൽ കുബ്ര, അതും അവിടെയും മദ് ലാസിമാണ്, നീട്ടി ഓതണം അല്ലെ. ത്വാ മറ്റടുത്ത് ഖാഫും ഹാം, ഇവിടെ ത്വാ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉന്നത്ത്.
അതെ അതെ അതെ,
അത് ആ ഓതി ആ പദം അങ്ങനെ ആയത്താണ്ട് ഓതുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഒരു ഭയാനകതയിലേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട്
കൊണ്ടുപോകും.
അതുപോലെ സ്വാദും ഖാഫും അവിടെ ലാസിമായ ആ പ്രയോഗത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ് അൽ ഖാരിയ വന്നത്. എന്നാലും അതിലും ഉണ്ട് ഒരു
അതെ അതെ
വല്ലാത്ത മനസ്സിനെ കിടിലം കൊള്ളിക്കുന്ന പിടിച്ചെടുക്കുന്ന ഒരു ഒരു പ്രയോഗം, അതാണ് ഖുർആൻ.
സുബ്ഹാനല്ലാഹ്,
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാണ് അത്. ശരിക്ക് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്
തരും. അപ്പോൾ
അങ്ങനെയുള്ള പദങ്ങളിലൂടെ മനുഷ്യൻ്റെ ചിന്ത ഇങ്ങനെ റബ്ബ് അവനിലേക്കും പരലോക ചിന്തയിലേക്കും കൊണ്ടുവരും. ഇതൊക്കെ അങ്ങോട്ട് തീർന്നു പോകും, ഇതൊന്നും എന്നും നിലനിൽക്കുന്നതല്ല, ഇതൊക്കെ അങ്ങോട്ട് അവസാനിക്കും. നിങ്ങൾ എത്ര വലിയ മണിമന്ദിരങ്ങളും അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളും ബുർജ് ഖലീഫയും എന്ത് നിങ്ങൾ പടുത്തുയർത്തി മത്സരിച്ചാലും ശരി ശരി, ഒരൊറ്റ നിമിഷം കൊണ്ട് അതെല്ലാം പൊടിപടലങ്ങളായി ഭൂമിയിൽ വായുവിൽ പറന്നു നടക്കും. അതാണ് അന്ത്യനാം. അതിനോർത്തിട്ട് വേണം മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തല. ശരി, നമുക്ക് ഓരോ ആയത്തിൻ്റെയും ചെറിയൊരു ആശയ സംഗ്രഹം പറയാം.
بسم الله الرحمن الرحيم
പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ. ഭീതിജനകമായ ആ സംഭവം, എന്താണ് ഭീതിജനകമായ സംഭവം? ഭീതിജനകമായ ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതെ, ആ ദിവസം ചിതറിയ പാറ്റകളെ പോലെ മനുഷ്യനാവുന്ന ദിവസമാണ്.
وَتَكُونُ الْجِبَالُ كَالْعِهْنِ الْمَنْفُوشِ
പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെ വായുവിൽ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന ദിവസം.
فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ
ആരുടെ നന്മയുടെ ത്രാസ് ഭാരം തൂങ്ങിയതാണോ അവർ ഏറ്റവും ആനന്ദകരമായ ആഹ്ലാദകരമായ ജീവിതത്തിലാണ്.
من خفت موازينه فأمه هاوية.
ആരുടെ നന്മയുടെ ത്രാസുകളാണോ ഭാരം കുറഞ്ഞു പോയത്, അവരുടെ അഭയസ്ഥാനം ഹാവിയയാണ്.
وما أدراك ما هي.
എന്താണ് ആ ഹാവിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
نار حامية.
തീഷ്ണമായ ചൂടുള്ള നരകം, അതത്രേ ഹാവിയ. മാഷാല്ലാ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതും ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവുമുണ്ട് എന്നുള്ളതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടതുമാണ്. നമ്മൾ വെറുതെ വന്നവരല്ല ഈ ഭൂമിയിൽ. നമ്മുടെ ജീവിതത്തിനൊരർത്ഥമുണ്ട്, നമ്മുടെ യാത്രക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വിശുദ്ധമായ അധ്യായത്തിലൂടെ. ഭയാനകമായ ആ ദിനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭയാനകത എങ്ങനെയാണെന്നറിയുമോ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രാഫിൽ എന്ന മലക്ക് കാത്തിരിക്കുകയാണ് ഇതിന് കാഹളം മുഴക്കാൻ, അന്ത്യനാളിന് വേണ്ടി കാഹളം മുഴക്കാൻ. ഇസ്രാഫിൽ അലൈഹിസ്സലാം ആ കാഹളം മുഴക്കിക്കഴിഞ്ഞാൽ, സൂറന്ന കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ എല്ലാം തകർന്ന തരിപ്പണമാണ്. അവിടെ കാണുന്ന ഏറ്റവും ഭയാനകമായ ഒരു രംഗം, മനുഷ്യർ മുഴുവൻ മഴയുണ്ടാവുമ്പോൾ പാറ്റ പൊടിഞ്ഞു വരാറുണ്ട്, ചിതറിപ്പാറുന്ന പാറ്റകൾ നമുക്ക് കാണാം. അതുപോലെ മനുഷ്യർ ചിതറിപ്പറക്കുന്ന രൂപത്തിലായി മാറും, പാറ്റകളെപ്പോലെയായി മാറും മനുഷ്യർ. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന നാട്, ഈ കൊടുങ്കാറ്റിൽ മനുഷ്യൻ നിലം വിട്ട് പറക്കുന്ന ദിനമാണ്. ഭയാനകമാണിത്. മാത്രമല്ല, വീണ്ടും പറയുന്നത്, മനുഷ്യർ മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഈ പ്രകൃതിയിലെ പർവ്വതങ്ങളും പർവ്വത സമാനമായി മനുഷ്യൻ പടുത്തുയർത്തിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും എല്ലാം അത് കാറ്റിൽ പഞ്ഞു പോലെ പറന്നു നടക്കും. പരസ്പരം പൊട്ടിമുട്ടി എല്ലാം തകർന്ന് തരിപ്പണമായി താഴെ വീഴും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ അള്ളാഹു തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് എല്ലാറ്റിനെക്കുറിച്ചും തീരുമാനം പറയുന്ന ഒരു ദിനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടും. കണക്ക് പറയാൻ വേണ്ടി മഹ്ഷർ അണിയിച്ചൊരുക്കപ്പെടും. അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി റബ്ബിൻ്റെ മുന്നിൽ ഈ കഴിഞ്ഞു പോയ നാളിന് മുന്നേയുള്ള ജീവിതത്തെക്കുറിച്ച് കണക്ക് പറയും. അവിടെ കണക്ക് ബോധിപ്പിക്കണം. എല്ലാം ഒരു ദർവത്ത് പോലും, ഒരു അണുമണി തൂക്കം പോലും ഒന്നിലും മറ്റവും വ്യത്യാസവുമില്ലാതെ കണക്ക് പറഞ്ഞ് കണക്കാക്കി ഓരോരുത്തർക്കും തീരുമാനമറിയിക്കപ്പെടുന്ന നാളാണ്. അവിടെ നന്മയുടെ ത്രാസ് ആരുടേത്, തിന്മയുടെ ത്രാസ് ആരുടേത് ഭാരം തോന്നുന്നു എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ നന്മയുടെ അഹലുകാരിൽപ്പെടുത്തട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവിടെ നന്മയുടെ ത്രാസ് ഭാരം തോന്നിയ ആളുകൾ അവർ മഹാഭാഗ്യവാന്മാർ. ജീവിതത്തിൽ നന്മ ചെയ്തവർക്കാണ് അതിന് അനുഗ്രഹം. ഇതുപോലെ പരിശുദ്ധമായ റമദാനുകൾ വരുമ്പോൾ കാരുണ്യവാനായ റബ്ബ്, അവൻ്റെ കാരുണ്യം മഹത്തായതാണ്. ഒരൊറ്റ റമദാൻ മതി നമ്മുടെ ആ നന്മയുടെ ത്രാസുകൾ ഭാരമുള്ളതായി മാറാൻ. അള്ളാഹു നമുക്കതിനവസരം തന്നിരിക്കും. ലൈലത്തുൽ ഖദറിൻ്റെ ദിവസങ്ങൾ, രാവുകൾ വരാനിരിക്കുന്നു, ഒറ്റയിട്ട് രാവുകൾ വരാനിരിക്കുന്നു. ഈ രാവുകൾ വരുമ്പോൾ ആ ഒരൊറ്റ രാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ പോലും നമ്മുടെ നന്മയുടെ ത്രാസുകളിൽ വലിയ ഭാരം തൂങ്ങുന്നതായി മാറും. അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവെ പഠിച്ചവനെ, നീ എത്ര വലിയ കാരുണ്യവാനാണല്ലാ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് വളരെ ചെറിയ ആയുസ്, വളരെ ചെറിയ കാലം. ഈ കാലത്തിനടുക്ക് ഇതുപോലെയുള്ള ഒരു രാവിലോ ആ രാവിലോ ഒരു ചെറിയ സമയത്തോ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ തന്നെ നീ എത്ര മഹത്തരമായ അമലുകളാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരുന്നു. ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ അമലുകൾക്ക് നീ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള റമദാനിലെ ഈരാവുകളിൽ ഞങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ മവാസി മീസാനിലേക്ക് പടച്ചവനെ ഏറ്റവും വിലപ്പെട്ട കനം തൂങ്ങുന്നത് ഭാരം തൂങ്ങുന്നതാക്കി നീ മാറ്റിത്തരുന്നുണ്ടല്ലോ അല്ലാ. നീ കാരുണ്യവാനാണ് അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവർ ഞങ്ങളെ പൊടുത്തണേ റബ്ബേ. നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ദുആ ചെയ്യാം നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഭാഗ്യം ലഭിച്ചവർ അവരേറ്റവും ആനന്ദകരമായ സ്വർഗീയ സുഖങ്ങളിലേക്കാണ് കടന്നു പോവുക. എന്നാൽ ജീവിതത്തിൽ തിന്മകൾ മാത്രം ബാക്കി വച്ചവർ, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ഒരു നിമിഷം പോലും ഉപയോഗിക്കാത്തവർ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സംഗതി പോലും ജീവിതത്തിൽ ആലോചിക്കുക പോലും ചെയ്യാത്ത ആളുകൾ, അവരുടെ ത്രാസ് അത് ഭാരം കുറഞ്ഞു പോകും. അങ്ങനെ ഭാരം കുറഞ്ഞു പോയാൽ അവർക്കുള്ളതാണ് ഹാവിയ എന്ന ഭയാനകമായ അതിതീഷ്ണമായ ചൂടുള്ള നരകം, കത്തിയാടുന്ന നരകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നന്മ ചെയ്യണം, തിന്മകളിൽ നിന്ന് അകന്നു കഴിയണം. ഇത് എന്നോടും നിങ്ങളോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിത് കേൾക്കുന്നതും ഇത് പാരായണം ചെയ്യുന്നതും ഇത് പറയുന്നതും എല്ലാം നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗമാവണം. ഇവിടെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഈ സൂറത്തിൽ, പക്ഷേ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഉമ്മുഹു ഹാവിയ, ഹാവിയ എന്ന നരകം അത് തിന്മ ചെയ്യുന്നവരുടെ അഭയസ്ഥാനമാണ്. അവരുടെ അവസാനം ഹാവിയ എന്ന നരകത്തിലാണ്. ആ നരകത്തിൽ കത്തിയാടുന്ന തീഷ്ണമായ സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള നരകമാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വല അഖവ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, ഞങ്ങൾ സ്വർഗത്തിന് ആ അവകാശം പറയാൻ ഒന്നും ഞങ്ങളുടെ അടുത്തില്ല. അമലുകളായി നിന്റെ മുന്നിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് സ്വർഗം, അത് താ എന്ന് പറയാൻ ഞങ്ങളൊട്ടും അർഹരല്ല ഞങ്ങളുടെ രക്ഷിതാവേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വല അഖവ അലാ നാരിൽ ജഹീം. എന്നാലോ കത്തിയാളുന്ന നിന്റെ നരകം, അതിഭയാനകമായ നരകം, അത് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല. അതത്രയും ശക്തമാണ് റബ്ബേ പടച്ചവനെ. അങ്ങനെയുള്ള നരകം ഈ ഭൂമി ലോകത്തെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ അടുപ്പിൽ നമ്മൾ കത്തിക്കുന്ന തീ, നമ്മുടെ കൈ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഈ തീ ദുനിയാവിൽ തന്നെ വ്യത്യസ്തമായ ചൂടുകളിലും വ്യത്യസ്തമായ ഡിഗ്രിയിലുള്ള ചൂടുകൾ, 50 മുതൽ 60 വരെ ഡിഗ്രി ചൂട്, അത് മതി നമ്മുടെ അടുപ്പിലെ തീക്ക് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ. അത് 100 ഡിഗ്രിയും അതിനപ്പുറത്തേക്കും പോയാൽ ചിലപ്പം വെച്ച പാത്രം കരിഞ്ഞു പോകും. അത് പിന്നെയും ഡിഗ്രി കൂടിയാൽ അത് ഉരുകി ഒലിച്ചു പോകും. 700 ഡിഗ്രി മുതൽ 1000 ഡിഗ്രി വരെ ചൂടിലാണ് അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ലാവ. ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയില്ല. അത് വീണ് പോയാൽ മനുഷ്യനും വെള്ളമായി പോകും. അതാണ് ഭൂമി ലോകത്ത് ഉള്ള അഗ്നി തന്നെ, തീ തന്നെ. ഈ തീനെക്കാളും 70 ഇരട്ടി ചൂടാണ് നരകത്തിലെത്തി. ആർക്കാത് സഹിക്കാൻ കഴിയുക?
സുബ്ഹാനല്ലാഹ്.
ആർക്കാത് സഹിക്കാൻ കഴിയുക? നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് ആ നരകത്തെ നമ്മൾ സൂക്ഷിക്കണം, അതിനെ ഭയക്കണം, അതിനെ ഭയക്കണം. എന്നിട്ട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുക. അതാണ് ഈ ഒരു സൂറത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. സ്വർഗാവകാശികളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ തജ്വീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. സൂറത്തുൽ ഖാരിയ, ഇത് നേരത്തെ നമ്മൾ സൂറത്തുൽ ഹുമസ പാരായണം ചെയ്ത സമയത്ത് സൂചിപ്പിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു അല്ലേ? ആ ഹാത്ത അവസാനത്തിൽ വരുന്ന സമയത്ത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂറുള്ള ഉണ്ടാകും, ഇതിൽ വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇവിടെ സാധാരണഗതിയിൽ വന്നു പോകുന്ന ഒരു തെറ്റ് ഓതുന്ന സമയത്ത് വരുന്നൊരു തെറ്റുണ്ട് അല്ലേ. പൊതുജന സാധാരണ എല്ലാവരും നമ്മൾ പൊതുജനങ്ങൾ സാധാരണക്കാരെന്ന് മാത്രം പറഞ്ഞ് നമ്മളെ മാറ്റി പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല
അല്ലേ.
അൽ ഖാരിഅ എന്ന് പറയുന്നിടത്ത് പിന്നെ ആയിന് ആയിനെ പലപ്പോഴും പലരും ഓതുമ്പോൾ അശ്രദ്ധമായി ഓതുന്നത് കൊണ്ട് മാത്രം ആയിന് യാ ആയിട്ട് പറയും. അൽ ഖാരിയത്തും അൽ ഖാരിയ ഒമ അഥവാ കവൽ ഖാരിയ എന്ന് പറയും. ഖാരിയ അവിടെ യാ അല്ല. പിന്നെ ഒരു സംശയമുണ്ട് എനിക്ക്, ചില ആളുകൾ ഇത് കണ്ടിട്ട് ആയിന് കണ്ടിട്ട് അത് യാ എന്റെ തല പോലെ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ആണെന്ന് ഒറ്റയടിക്ക് നോക്കി അങ്ങനെ തെറ്റിദ്ധരിച്ച് പറയുന്നതാണോ എന്ന് പറയും. ഒരു പക്ഷെ അങ്ങനെയാവാം
അല്ലെ.
അതല്ലെങ്കിൽ ഓതുമ്പോ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നു പോകുന്നതും ആവാം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഖാരിഅ എന്നിടത്ത് ആയിനാണ്
അല്ലെ.
ആ മൂന്നായത്ത് ഒന്നുകൂടെ ഉസ്താദ് ഓതി കേൾപ്പിച്ചാൽ.
وما أدراك ما القارعة.
ما شاء الله നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആയിന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖാഫ് ആയിൻ രണ്ട് അക്ഷരങ്ങൾ, ഈ
ഖാഫ് കാഫ് ആയിട്ട് പറയും.
അൽ കാരിയ എന്നും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖാരിഅ ഖാഫിന്റെ ശബ്ദവും ആയിനിന്റെ ശബ്ദവും, പിന്നെ അതിൻ്റെയൊക്കെ അവസാനത്തിൽ വരുന്ന ഹാത്താവ്, അത് ഹാ ശരിക്കും ഇങ്ങോട്ട് പിന്നെ സുക്കൂനുള്ള ഹാ അവിടെ വ്യക്തത വരണം. അതില്ലാതെ പോകുന്ന ഒരു ഉച്ചാരണം പാരായണം ആവരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒരു സംഗതി, ഏഴാമത്തെ ആയത്തിൽ ഫഹുവ ഫീ ഐശതി റാദിയ, ഇവിടെ തൻവീൻ ഐഷത്തിൻ എന്ന് തൻവീനാണ് അല്ലേ. പിന്നെ ആ തൻവീനിന് ശേഷം അല്ലേ. അപ്പൊ റാ വന്നു കഴിഞ്ഞാൽ അവിടെ നിയമം ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ പിന്നെ ഐഷത്തിൻ റാദിയ എന്ന് പറയില്ല, ഐഷത്തിൻ റാദിയ
അല്ലേ.
فأما من ثقلت موازينه فهو في عيشة راضية.
ما شاء الله നിങ്ങള് ഓത്ത് ശ്രദ്ധിച്ചില്ലേ, അതിൽ ആ പിന്നെ ഐഷത്തി റാഇൻ്റെ തഫ്ഹീം, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം, അതിലൊക്കെയാണ് ആ ഓത്തിൻ്റെ ഭംഗി കിടക്കുന്നത്. അതുപോലെ അവിടെ ഫഅമ്മ ഷദ്ദുള്ള മീമ് വന്നു, അതിനെ ഗുന്നത്ത് ചെയ്യണം അല്ലേ. പിന്നെ മ സഖുലത്ത് അവിടെ ഇഖ്ഫ വന്നു അല്ലേ, സുക്കൂണുള്ള നൂന്, നൂനിന് ശേഷം സ. ഇവിടെ ഒരു സംഗതി കൂടി ഞാൻ പറയാം. ഈ ഇഖ്ഫാഇൻ്റെ നിയമം വരുന്നിടത്ത് നൂനിന് നൂനിൻ്റെ മുകളിൽ ഹറക്കത്ത് ഒന്നിട്ടിട്ടുണ്ടാവില്ല, സുക്കൂനും ഉണ്ടാവില്ല. അതായത് സുക്കൂൻ ഉണ്ടാവുന്നത് എവിടെയാണ്? ഇദ്ഹാർ ചെയ്യേണ്ടടുത്ത് നൂനുമിൽ സുക്കൂനുണ്ടാവും. അപ്പോൾ ആ നൂന് കൃത്യമായി പറയണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നൂനിനെ കൃത്യമായി പറയണം,
മറച്ചു വെക്കണം.
അതെ. ഇപ്പോ ഇതേ സംഗതി അടുത്ത ആയത്തിൽ പിന്നെ അതുപോലെ ഒന്ന് തിരിച്ചു
വരുന്നുണ്ടല്ലോ
എന്ന് പറയുന്നിടത്തും എന്ന് പറയുന്നിടത്തും. ആദ്യത്തെ മൻ എന്നിടത്ത് നൂനുമൽ സുക്കൂൻ ഇട്ടിട്ടില്ല, രണ്ടാമത്തെ മൻ എന്നുള്ളടത്ത് സുക്കൂൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ അടുത്ത് ഇളഹാറാണ് നിയമം. ചില ആളുകൾ അവിടെയും തെറ്റിദ്ധരിച്ച് ഓതാറുണ്ട്. എന്ന് ഓതുന്നത് പോലെ എന്ന് മണിച്ചു അല്ല. അത് ഒന്നാമത്തേത് ഇഖ്ഫാവും രണ്ടാമത്തേത് ഇളഹാറുമാണ്. ശ്രദ്ധിക്കണം, മൻ ഖഫത്ത് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഈ ഒരു സൂറത്തിൽ കാര്യമായി ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ തൻവീൻ നൂനിൻ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം റാ എന്നീ അക്ഷരങ്ങൾ വന്നാലാണ് ഇദ്ഗാം ബിലാ ഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്ത് ഓതേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഉസ്താദ് ഓതിയപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഓരോ അക്ഷരങ്ങളും വളരെ കൃത്യമായി സമയമെടുത്ത് സാവധാനം ഓതുക, അങ്ങനെയാണ് ഓതിയിട്ടുള്ളത്. അതിലാണ് ഓത്തിൻ്റെ ഭംഗി.
അതെ 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 അതെ.
അക്ഷരങ്ങൾക്ക് ഓരോന്നിനും എടുക്കുന്ന സമയം ഒരു തസാവി അസ്മിനത്തിൽ ഹറൂഫ് എന്ന് പറയാറുണ്ട്. അതെ, അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നതിന് എടുക്കുന്ന സമയം അത് കൃത്യമാവണം. അത് പാരായണത്തിന്റെ ഭംഗിയാണ്, അത് തന്നെയാണ് തജ്വീദും. നമ്മൾ ഓതുന്നിടത്തും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ഓരോ അക്ഷരവും കേൾക്കുന്ന ആൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. ആ ഒരു രീതിക്കാണ് തഹഖീഖ് എന്നും പറയുന്നത്. ഇപ്പൊ ഒരാൾ ഓതി കേട്ടാൽ അപ്പോൾ അത് അങ്ങനെ ഓതുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഫ പറഞ്ഞു, ഹംസ് പറഞ്ഞു, മീമ് പറഞ്ഞു, അത് കൃത്യമായും മീമിൽ അവിടെ ഉന്നത്ത് ചെയ്തു കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കേൾക്കുന്ന ആൾക്ക്. അങ്ങനെ ഓതുന്നതാണ് തഹ്ഖീഖ്. ശരിക്കും നമ്മൾ ഓതി പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഓതേണ്ട ഒരു രീതി തഹ്ഖീഖിൻ്റെ രീതി, അക്ഷരം കൃത്യമായി ഹറക്കത്ത് കൃത്യമായി കേൾക്കുന്ന ആൾക്ക്
മനസ്സിലാവുന്ന,
അതുപോലെ തജ്വീദിൻ്റെ നിയമം കേൾക്കുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ പാരായണം ചെയ്യുക. ഇതാണ് ഏറ്റവും പുണ്യകരമായ.
ജസരി ഇമാമ് മുഖദ്ദിമയിൽ പറയുന്നുണ്ടല്ലോ, തജ്വീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അക്ഷരങ്ങൾക്കുള്ള
അതിൻ്റെ ഹഖും അതിൻ്റെ മുസ്തഹിഖും കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഹഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ സിഫത്ത്, ലാസിമായ സിഫത്തുകളും പിന്നെ അതിൻ്റെ അഹ്കാമുകളും. മുസ്തഹിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഹ്കാമുകളും. ആ രണ്ട് സംഗതി കൃത്യമായി കൊടുക്കുമ്പോഴാണ് അള്ളാഹു എങ്ങനെയാണോ ഖുർആൻ ഇറക്കിയത് ആ രൂപത്തിൽ ഖുർആന് പാരായണം ആവുന്നത്. അള്ളാഹു അങ്ങനെ പാരായണം ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യണം. ഇന്നത്തെ മജാലിസ് റമദാൻ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. നാളെ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ജസാകും അല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ.